മർക്കോസ് അധ്യായം 15. പുലർച്ചെ തന്നെ മഹാപുരോഹിതരും ജനത്തിന്റെ മൂപ്പന്മാരും ശാസ്ത്രിമാരും യഹൂദസമിതി മുഴുവനും യേശുവിനെ എന്താണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിച്ചു. അവർ അവനെ ബന്ധിച്ച് പീലാത്തോസിന്റെ മുമ്പിൽ കൊണ്ടുചെന്നു. അവർ യേശുവിനെ പീലാത്തോസിനെ ഏൽപ്പിച്ചു. പീലാത്തോസ് യേശുവിനോട് ചോദിച്ചു,
നീ യഹൂദരുടെ രാജാവാണോ?
യേശു പറഞ്ഞു,
അതെ, അത് ശരിയാണ്.
മഹാപുരോഹിതന്മാർ യേശുവിന്റെ മേൽ പല ആരോപണങ്ങളും ഉന്നയിച്ചു. പീലാത്തോസ് യേശുവിനോട് മറ്റൊരു കാര്യം കൂടി ചോദിച്ചു,
ഇവർ നിനക്കെതിരായി പല കുറ്റങ്ങളും ആരോപിക്കുന്നു, എന്നിട്ടും നിന്റെ രക്ഷയ്ക്കായി നീ എന്താണ് മറുപടിയൊന്നും പറയാത്തത്?
പക്ഷേ യേശു അപ്പോഴും ഒന്നും പറയാത്തത് കണ്ട് പീലാത്തോസ് അത്ഭുതപ്പെട്ടു. എല്ലാ പെസഹ നാളിലും പീലാത്തോസ് ഒരാളെ വീതം തടവിൽ നിന്നും വിട്ടിരുന്നു. ജനങ്ങൾ ആവശ്യപ്പെടുന്ന ആരെയും അയാൾക്ക് വിടാമായിരുന്നു. ആ സമയം തടവറയിൽ ബറബ്ബാസ് എന്നൊരാളുണ്ടായിരുന്നു. അയാൾ കലാപകാരികളുടെ കൂടെ തടവിലായിരുന്നു. കലാപങ്ങളിലെ കൊലയാളിയായിരുന്നു അവൻ. അത്തവണയും ജനങ്ങൾ പീലാത്തോസിനോട് പതിവ് പോലെ ഒരാളെ മോചിപ്പിക്കാൻ ആവശ്യപ്പെട്ടു. പീലാത്തോസ് അവരോട് ചോദിച്ചു,
യഹൂദ രാജാവിനെ ഞാൻ നിങ്ങൾക്ക് വിട്ടുതരണമോ?
മഹാപുരോഹിതർ അസൂയ കൊണ്ടാണ് യേശുവിനെ തന്നെ ഏൽപ്പിച്ചതെന്ന് പീലാത്തോസിന് അറിയാമായിരുന്നു. പക്ഷേ യേശുവിനെ അല്ലാതെ ബറബ്ബാസിനെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുവാൻ മഹാപുരോഹിതർ ജനങ്ങളെ പ്രേരിപ്പിച്ചു. പീലാത്തോസ് വീണ്ടും അവരോട് ചോദിച്ചു,
എങ്കിൽ നിങ്ങൾ യഹൂദരുടെ രാജാവെന്ന് വിളിക്കുന്ന ഈ മനുഷ്യനെ ഞാൻ എന്തു ചെയ്യണം?
ജനങ്ങൾ വീണ്ടും വിളിച്ചു പറഞ്ഞു,
അവനെ ക്രൂശിക്കുക.
പീലാത്തോസ് ചോദിച്ചു,
എന്തിനാണ്? അവൻ എന്തു തെറ്റു ചെയ്തു?
പക്ഷേ ജനങ്ങൾ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു,
അവനെ ക്രൂശിക്കുക.
ജനക്കൂട്ടത്തെ തൃപ്തിപ്പെടുത്തുവാൻ പീലാത്തോസ് ബറബ്ബാസിനെ അവർക്ക് വിട്ടുകൊടുത്തു. യേശുവിനെ ചാട്ടുവാറുകൊണ്ട് അടിക്കാനും അയാൾ പട്ടാളക്കാരോട് ആജ്ഞാപിച്ചു. അനന്തരം യേശുവിനെ ക്രൂശിക്കുവാൻ പീലാത്തോസ് അവനെ പട്ടാളക്കാരെ ഏൽപ്പിച്ചു. പട്ടാളക്കാർ മുഴുവനും യേശുവിനെ നാടുവാഴിയുടെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു. അവർ മറ്റു പട്ടാളക്കാരെയും വിളിച്ചു. അവർ അവനെ ഒരു ചുമന്ന മേലങ്കി ധരിപ്പിച്ചു. ഒരു മുൾക്കിരീടമുണ്ടാക്കി അത് യേശുവിന്റെ തലയിൽ അണിയിച്ചു. അനന്തരം അവർ യേശുവിനെ യഹൂദരുടെ രാജാവേ എന്ന് വിളിച്ചു. പട്ടാളക്കാർ അവന്റെ തലയിൽ ഒരു വടികൊണ്ട് അടിക്കുകയും മുഖത്ത് തുപ്പുകയും ചെയ്തു. അവർ അവന്റെ മുമ്പിൽ മുട്ടുകുത്തി വന്നിച്ച് അവനെ പരിഹസിച്ചു. അതിനുശേഷം ചുവന്ന മേലങ്കി ഊരി അവന്റെ തന്നെ വസ്ത്രങ്ങൾ അവർ അവനെ ധരിപ്പിച്ചു. പിന്നെ അവർ അവനെ ക്രൂശിക്കാൻ കൊണ്ടുപോയി. കുറേനക്കാരൻ ഷിമോൻ ആ വഴി കടന്നു പോകുകയായിരുന്നു. അയാൾ അലക്സാണ്ടറിന്റെയും രൂഫോസിന്റെയും പിതാവായിരുന്നു. അയാൾ നാട്ടിൻ പുറത്തുനിന്നും നഗരത്തിലേക്ക് വരികയായിരുന്നു. യേശുവിന്റെ കുരിശു ചുമക്കുവാൻ പട്ടാളക്കാർ അയാളെ നിർബന്ധിച്ചു. അവർ യേശുവിനെ ഗൊൽഗോഥയിലേക്ക് കൊണ്ടുപോയി. തലയോട്ടിയുടെ സ്ഥലം എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. ഗൊൽഗോഥയിൽ പട്ടാളക്കാർ യേശുവിനെ വീഞ്ഞു കുടിപ്പിക്കുവാൻ ശ്രമിച്ചു. അതിൽ മീറ കലർത്തിയിരുന്നു. പക്ഷേ അത് കുടിക്കാൻ യേശു വിസമ്മതിച്ചു. പട്ടാളക്കാർ യേശുവിനെ കുരിശിൽ ചേർത്ത് വെച്ച് ആണിയടിച്ചു. അവർ അവന്റെ വസ്ത്രം കീറിയെടുത്ത് അവരുടെ ഇടയിൽ വീതിച്ചു. ഓരോരുത്തർക്കും ഏത് വസ്ത്രഭാഗം കിട്ടണമെന്ന് അവർ നറുക്കിട്ടു. യേശുവിനെ അവർ കുരിശിൽ തറച്ചപ്പോൾ കാലത്ത് 9 മണിയായിരുന്നു. യേശുവിനെതിരെയുള്ള കുറ്റം ഒരു മുദ്രപത്രത്തിൽ യഹൂദരുടെ രാജാവ് എന്നും രേഖപ്പെടുത്തിയിരുന്നു. അവർ യേശുവിനോടൊപ്പം രണ്ട് കള്ളന്മാരെയും ക്രൂശിച്ചിരുന്നു. ഒരുവനെ അവന്റെ ഇടത്തുവശത്തും മറ്റവനെ അവന്റെ വലതുവശത്തും. ആ വഴി കടന്നുപോയവരെല്ലാം യേശുവിനെ ദുഷിച്ചു പറഞ്ഞു. അവർ തലയാട്ടിക്കൊണ്ട് പറഞ്ഞു,
നീ ദൈവാലയം പൊളിക്കുമെന്നും 3 ദിവസം കൊണ്ട് നീ അത് പണിയുമെന്നും പറഞ്ഞു. എങ്കിൽ നീ തന്നെ നിന്നെ രക്ഷിക്കൂ, കുരിശിൽ നിന്ന് ഇറങ്ങി വരൂ.
മഹാപുരോഹിതരും ശാസ്ത്രിമാരും അവിടെ ഉണ്ടായിരുന്നു. ജനങ്ങൾ ചെയ്തതുപോലെ തന്നെ അവരും യേശുവിനെ പരിഹസിച്ചു. അവർ അന്യോന്യം പറഞ്ഞു,
അവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, എന്നാൽ സ്വയം രക്ഷിക്കാൻ അവന് കഴിയുന്നില്ല. അവൻ യഹൂദ രാജാവായ യഥാർത്ഥ ക്രിസ്തു ആണെങ്കിൽ അവൻ കുരിശിൽ നിന്ന് ഇറങ്ങി വരട്ടെ, അത് കണ്ടാൽ നമുക്കവനിൽ വിശ്വസിക്കാം.
അവനോടൊപ്പം ക്രൂശിക്കപ്പെട്ടവരും അവനെ പരിഹസിച്ചു. ഉച്ചയ്ക്ക് രാജ്യമാകെ ഇരുണ്ടു. 3 മണിവരെ ഇരുട്ട് തുടർന്നു. 3 മണിക്ക് യേശു ഉറക്കെ നിലവിളിച്ചു,
എലോഹീ, എലോഹീ, ലമാ സബക്താനി.
ഇതിന്റെ അർത്ഥം ഇങ്ങനെയാണ്: എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്താണ് എന്നെ കൈവിട്ടത്? അവിടെ ഉണ്ടായിരുന്നവരിൽ ചിലർ ഇത് കേട്ടു. അവർ പറഞ്ഞു,
നോക്കൂ, അവൻ ഏലിയാവെ വിളിക്കുകയാണ്.
ഒരാൾ ഓടിച്ചെന്ന് ഒരു നീർപ്പഞ്ഞി കൊണ്ടുവന്നു. അയാൾ അത് വിനാഗിരിയിൽ മുക്കി ഒരു കമ്പിൽ കെട്ടി. അയാൾ ആ കമ്പ് ഉയർത്തി യേശുവിനെ കുടിക്കാൻ നീർപ്പഞ്ഞി കൊടുത്തു. അയാൾ പറഞ്ഞു,
അവനെ കുരിശിൽ നിന്നും ഇറക്കാൻ ഏലിയാവ് വരുമോ എന്ന് നമുക്ക് കാണാം.
അപ്പോൾ യേശു ഉച്ചത്തിൽ കരയുകയും അന്ധവിശ്വാസം വിടുകയും ചെയ്തു. യേശു മരിക്കുമ്പോൾ ദൈവാലയത്തിലെ തിരശീല 2 മുറിഞ്ഞു. മുകളിൽ നിന്ന് താഴെ വരെ അത് കീറി. യേശു എങ്ങനെ മരിച്ചു എന്നത് അവന് മുമ്പിൽ നിന്നിരുന്ന ശതാധിപൻ കണ്ടു. അയാൾ പറഞ്ഞു,
ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ ദൈവപുത്രനായിരുന്നു.
ഏതാനും സ്ത്രീകൾ അകലെ നിന്ന് എല്ലാം വീക്ഷിക്കുന്നുണ്ടായിരുന്നു. അതിൽ മഗ്ദല മറിയയും ശലോമയും ചെറിയ യാക്കോബിന്റെയും യോസയുടെയും അമ്മയായ മറിയയും ഉണ്ടായിരുന്നു. ഇവർ യേശു ഗലീലയിലായിരുന്നപ്പോൾ അവനെ അനുഗമിച്ചിരുന്നു. മറ്റനേകം സ്ത്രീകളും അവിടെ ഉണ്ടായിരുന്നു. അവർ യേശുവിനോടൊപ്പം യെരുശലേമിലേക്ക് വന്നവരായിരുന്നു. അത് ഒരുക്ക ദിവസമായിരുന്നു, അതായത് ശബത്തിന്റെ തലേന്ന്. അന്തരീക്ഷം ഇരുട്ടി. അരിമത്യക്കാരനായ യോസെഫ് എന്നൊരാൾ പീലാത്തോസിനെ സമീപിച്ച് യേശുവിന്റെ ശരീരം ആവശ്യപ്പെടാൻ ധൈര്യം കാട്ടി. യോസെഫ് യഹൂദ സമിതിയിലെ പ്രധാനപ്പെട്ട ഒരു അംഗമായിരുന്നു. ദൈവരാജ്യം പ്രതീക്ഷിച്ച് കഴിഞ്ഞവനുമായിരുന്നു അയാൾ. യേശു മരിച്ച വാർത്ത പീലാത്തോസിനെ അത്ഭുതപ്പെടുത്തി. യേശുവിന് കാവൽ നിന്ന ശതാധിപനെ പീലാത്തോസ് വിളിച്ചു. യേശു മരിച്ചു കഴിഞ്ഞോ എന്ന് അയാളോട് ചോദിച്ചു. യേശു മരിച്ചെന്ന് അയാൾ പറഞ്ഞു. യേശുവിന്റെ ശരീരം പീലാത്തോസ് യോസെഫിന് വിട്ടുകൊടുത്തു. യോസെഫ് കുറച്ചു നേരിയ തുണി കൊണ്ടുവന്ന് യേശുവിന്റെ ശരീരം കുരിശിൽ നിന്ന് ഇറക്കി നേരിയ തുണിയിൽ പൊതിഞ്ഞു. പാറയിൽ വെട്ടിയുണ്ടാക്കിയ കല്ലറയിൽ അയാൾ യേശുവിന്റെ ശരീരം വെച്ചു. ഒരു വലിയ കല്ലുകൊണ്ട് കല്ലറയുടെ വാതിലും അടച്ചു. മഗ്ദല മറിയയും യോസയുടെ മാതാവായ മറിയയും അവന്റെ ശരീരം വെച്ച സ്ഥലം കണ്ടു.